Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
അടുത്ത ശ്ലോകത്തിൽ അതിന്റെ അനുഭൂതി മണ്ഡലത്തിനെ പറയുകയാണ്. ഗവേഷണാത് പ്രാപ്യ ഹൃദന്തരം തത് പതേത് അഹന്ത പരിഭുഗ്ന ശീർഷ അതാഹം അന്യത് സ്ഫുരതി പ്രകൃഷ്ടം നാഹങ്കൃതി തത് പരമേവ പൂർണം. നാൻ എന്ന് വായാൽ നവിലാതുൾ ആഴ്മനത്താൽ നാൻ എങ്കുന്തുമെന നാടുതലേ ഞാന നെറിയാം അൻറി அன்று இதுதான் நாம் அதுவென்று உன்னல் துணையாம் அது விசாரமாமா. இது முன்புள்ள ஸ்லோகத்தின் தமிழானது. நானாரென மனமுள் நாடி உளம் நண்ணவே நானாம் அவன் தலை நாணமுற நானானா தோன்றும் ஒன்று தானாக தோன்றினும் நான் அன்று பொருள் பூன்றம் அது தானாம் பொருள். பூன்றம் என்று வச்சால் பூர்ணம். கவேஷணாத்து பிராபிய ஹிருதந்தரம். கவேஷணம் என்று வச்சால் நம்ம இப்போ ரிசர்ச்சினொக்கே கவேஷணம் என்று பறையும். வாக்கின அர்த்தம் பசுவினே தெரியாது. பண்டல்லிங்க எந்த ரிசர்ச்சா உள்ளது? ராவிலே எண்ணிட்டு பசுவினை புல்லு தின்னானாய் அழிச்சு விடும். சிலப்போ இப்பழும் கிராம பிரதேசங்களொக்கே காணாம் சோதிச்சு நடக்கும். கருத்த பசு ஈ வழிக்கு போனது கண்டுவோ சோதிச்சோண்டு நடக்கும். அப்ப அப்படின் போய் இவட போய் என்னக்கு பண்ணால் ஆ கவத்தினே பசுவினை അന്വേഷണം ചെയ്തുകൊണ്ട് നടക്കും. അതാണ് ഗവേഷണം. രാവിലെ അയച്ചു വിട്ട പശുവിനെ വൈകുന്നേരം തെരഞ്ഞുകൊണ്ട് പോണതാണ് ഗവേഷണം. അതില് ആ വാക്ക് ബാക്കിയുള്ള ഇടത്ത് പ്രയോഗിച്ചു കഴിഞ്ഞ് റീസെർച്ചായി ദിവസമുള്ള പരിപാടിയാണത്. അപ്പൊ അതുപോലെ ഗവേഷണാത് പ്രാപ്യം, ഇവിടെ ഗവേഷണം എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടെ പറയാം. ഗോഹു എന്നുള്ള വാക്കിന് പശു എന്നും സൂര്യൻ സൂര്യകിരണം എന്നും ജ്ഞാനം എന്നും ഒക്കെ അർത്ഥമുണ്ട്. അങ്ങനെയാണ് ഗോവിന്ദൻ എന്നുള്ള വാക്കിനൊക്കെ അർത്ഥം പറയണത്. അപ്പോ ഗവേഷണം എന്ന് വെച്ചാൽ ജ്ഞാനസ്ഫൂർത്തിയെ അന്വേഷിക്കൽ എന്നും അർത്ഥമുണ്ട്. നമ്മളുടെ ഉള്ളിൽ ഉള്ള സ്വരൂപ അന്വേഷണം, ചിത്തവൃത്തി അഹങ്കാര വൃത്തിയെ മൂലത്തിലേക്ക് അന്വേഷിച്ച് ചെല്ലൽ ഗവേഷണമാണ്. അങ്ങനെ ഗവേഷണാത് പ്രാപ്യ ഹൃദന്തരം, ഗവേഷണം കൊണ്ട് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെല്ലുമ്പോ എന്താവും? നമ്മളിങ്ങനെ കിണറ്റിൽ എത്തി നോക്കി പുറകെ കാല് പൊന്തിയാൽ എന്താവും? പ്രൊഫസർ സ്വാമിനാഥൻ എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ വളരെ ക്ലോസ് അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം രമണ മഹർഷിയെ കാണാനായിട്ട് വരുമ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മഹർഷിയുടെ മുമ്പ് മഹർഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അപ്പോഴൊന്നും വരാൻ തോന്നിയില്ല. പക്ഷെ നമ്മള് അടിമ ബുദ്ധി നമ്മളുടെ ഉള്ളിൽ ധാരാളമുണ്ട്. അദ്ദേഹം വലിയ ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അഡിക്റ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പൊ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലൗറേറ്റ്, വളരെ ബഹുമാനീയനായ ഒരു ഇംഗ്ലീഷ് ലിറ്റററി ജയന്റ് ആയിട്ടുള്ള ഒരാള് രമണ മഹർഷിയെ കാണാൻ വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വന്നത്. അപ്പൊ അദ്ദേഹം മഹർഷിയെ കാണാൻ വരുമ്പോ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട്, വളരെ പ്രമുഖനായ ഒരാള്, എനിക്കിപ്പോ പേരൊന്നും ഓർമ്മ വരണില്ല, അദ്ദേഹം സ്വാമിനാഥൻ, ഡോക്ടർ പ്രൊഫസർ സ്വാമിനാഥനോട് പറഞ്ഞു കൊടുത്തു, അത്രയും മഹർഷിയെ കാണാൻ പോവാണെങ്കിൽ തനിച്ചു പോകരുത്, ഭാര്യയും കുട്ടികളെയും ഒക്കെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടില് ഉള്ളതൊക്കെ വിട്ട് ഏകാന്തമായി കുറച്ചു നേരം ഇരിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടു പോവാൻ പറയണമല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൂട്ടിക്കൊണ്ടു പോവാൻ പറയണതിന് കാരണമുണ്ട്. എന്താന്ന് വെച്ചാൽ അദ്ദേഹം കൊടുത്ത എക്സാമ്പിൾ, ഈ ഊട്ടിയില് ദൊഡ്ഡബെഡ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ, വളരെ ഉയരത്തിലുള്ള സ്ഥലം, അവിടുന്ന് ചുവട്ടില് നോക്കുമ്പോ വളരെ ഡേഞ്ചറസ് ആണ്. ഒരു പോയിന്റ് ഉണ്ട്, അവിടുന്ന് ചുവട്ടിലേക്ക് നോക്കിയാൽ തലചുറ്റും ചിലപ്പോ വീണു പോകും. അതുകൊണ്ട് പുറകെ ആളെ പിടിക്കാനൊക്കെ വെച്ചിട്ട് വേണം നോക്കാൻ. അപ്പൊ അതുപോലെ ഈ ഭാര്യയും മക്കളെയൊക്കെ ഒരു കെട്ടൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ ചിലപ്പോ നോക്കിയാൽ, വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേരുണ്ട്, മഹാഗർത്ത എന്നാണ്. മഹാഗർത്ത എന്ന് വെച്ചാൽ നല്ല ആഴമുള്ള ഗർത്തം, കുഴി, അതിലേക്ക് വീണാ പിന്നീട് കയറാൻ പറ്റില്ല എന്ന്. അതുപോലെ അപ്പൊ മഹർഷിയെ കാണാൻ ചെല്ലുമ്പോഴും വളരെ ജാഗ്രതയായിട്ട് ചെല്ലുക, ഒരു കെട്ടൊക്കെ ഇട്ടിട്ട് കുറെ ബന്ധങ്ങളൊക്കെ കൂടെ കൊണ്ടുപോവുക, എന്നാലേ ശരിയാവുള്ളൂ, തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നാണ്. പതേത് അഹന്ത പരിഭുഗ്ന ശീർഷ, ഇവിടെ ഭഗവാൻ തന്നെ പറയണതാണ്, എപ്പോ മനസ്സ് അതിന്റെ മൂലത്തിനെ കാണുന്നവരെ അത് ലോകത്തില് രുചിക്കൂ. എപ്പോ അതിന്റെ മൂലത്തിനെ കണ്ടു കഴിഞ്ഞു, പിന്നെ അതിനെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല ലോകത്തിലേക്ക്. பதேதஹந்தா பரிபுக்ன சீர்ஷா, தலகுத்தி ஹிருதயத்திலேக்கு மறியும். ஜீவன் ஈஸ்வரனிலேக்க பரிபூர்ணமாயும் பிரவேசிச்சு களையும். நதி சமுத்திரத்தில் பிரவேசிச்சு கழிஞ்சால் പിന്നെ അതിനെ നദി എന്ന് വിളിക്കാൻ പറ്റില്ല, നാമരൂപമൊക്കെ പോയിപ്പോകും. യഥാനദ്യഹം സ്യന്തമാനാഹം സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാദ് വിമുക്തഃ പരാത്പരം പുരുഷം ഉപൈതി ദിവ്യം. യഥാനദ്യഹം സ്യന്തമാനാഹം സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ நாமரூபாது விமுக்தஹ பராத்பரம் புருஷம் உபைதி திவ்யம். ஆ பராத்பரனாய புருஷனே ஹிருதயத்தில் கண்டு கழிஞ்சால் காணுனவரையே இது லோகத்தில் வியவஹரிக்கும். ஹிருதயத்தில் தன் மூலத்தினே ஆத்மமூலோ அவது மாம் பராத்பர. ஆ பராத்பரன் நோக்கு, இவடையொக்க பராத்பரம் உள்ள வாக்கு ஒரே போல வரும். ஆ பராத்பரமாய வஸ்துவினே ஹிருதயத்தில் கண்டு கழிஞ்சால் பதேத் அஹந்தா பரிபுக்ன சீர்ஷா, கிருஷ்ணனே கண்ட கோபஸ்திரீகளே போல ஆயிப்போம். അവിടെയും ഗോഹോ എന്നുള്ള വാക്കാണ്. ഗോപ ചിത്തവൃത്തികൾ എപ്പോ ആത്മാവിനെ കണ്ടു കഴിയുന്നു, അപ്പൊ ചിത്തവൃത്തികളൊക്കെ ഗോപികകളായിട്ട് തീരും, ആത്മാ കൃഷ്ണനുമായിട്ട് തീരും. ചിത്തവൃത്തികൾ ആ ആത്മാവിനെ വിട്ടു നിൽക്കില്ല. അതാണ് പതേദഹന്ത പരിപുഗ്ന ശീർഷ. ശീർഷ എന്ന് വെച്ചാൽ തല, പരിപുഗ്നം എന്ന് വെച്ചാൽ കീഴായിട്ട്. പരിപുഗ്ന ശീർഷമായ അഹന്ത അതിന്റെ മൂലത്തിലേക്ക് പതിക്കും. പിന്നീട് അഹന്ത ഉണ്ടാവാൻ പറ്റില്ല എന്നാണ്. ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പോലും പറ്റില്ല. അതിന് രമണ ഭഗവാൻ ഒരു ഉദാഹരണം പറയണത്, ഫോട്ടോ എടുത്തു വെച്ച നെഗറ്റീവ്, ആ നെഗറ്റീവ് സൂര്യപ്രകാശത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ഫോട്ടോ ആക്കാൻ പറ്റില്ല. അതേപോലെ ഈ വാസനാമയമായ സൂക്ഷ്മ ശരീരം എപ്പോ ചിത്തിന്റെ പ്രകാശത്തിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെട്ടു കഴിയുന്നുവോ, കാണിക്കപ്പെട്ടു കഴിയുന്നു, അതോടുകൂടെ അതിന് വീണ്ടും വ്യക്തിത്വം ഉണ്ടാക്കാനോ വാസനകളെ ജനിപ്പിക്കാനോ ബന്ധനം ഉണ്ടാക്കാനോ സാധ്യമല്ല. പതേത് അഹന്ത പരിഭുഗ്ന ശീർഷ, അഹന്ത പരിഭുഗ്ന ശീർഷമായി വീഴുന്ന സ്ഥലത്ത് അത് അന്യത് പ്രകൃഷ്ടം ജ്വലതി. അവിടെ ഭഗവാൻ പറഞ്ഞ് അതാഹമന്യത് സ്ഫുരതി പ്രകൃഷ്ടം, ആ അഹങ്കാരം ലയമാകുന്ന സ്ഥലത്ത് മറ്റൊന്ന് സ്ഫുരിക്കും എന്നാണ്. പ്രകൃഷ്ടം എന്ന് വെച്ചാൽ മറ്റൊന്നിന്റെയും സഹായമില്ലാതെ സ്വയമേവ സ്ഫുരിക്കും, പ്രകർഷേണ സ്ഫുരിക്കും എന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്ക് ഈ ഭക്തന് തോന്നുന്നത് ഞാനല്ല ഭഗവാനെ പ്രാപിച്ചത്, ഭഗവാനാണ് എന്നെ പ്രാപിച്ചത്. ഞാൻ സാധന ചെയ്ത് അത് നേടി എന്ന് തോന്നുന്നതിന് പകരം ഞാൻ സാധന ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ എന്നെ പ്രാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ കരുണ കൊണ്ടാണ് ഏഷ വൃണുതേ തേന ലഭ്യ തസൈഷ ആത്മാ വിവൃണുതേ തനും സ്വാം. ആരാണോ ഈ ആത്മാവിനെ വരിക്കുന്നത് അവർക്ക് ഈ ആത്മാവ് സ്വയമേവ തന്നെ കാണിച്ചു കൊടുക്കുന്നു എന്നാണ് ഉപനിഷത്ത് പറഞ്ഞത്. യേഷ വൃണുതേ, ഏഷ സാധക ആത്മാനം വൃണുതേ സർവദാ പ്രപദ്യത്തെ തസ്യേഷ ആത്മാ സ്വയം സ്വാം തനും വിവൃണുതേ. തന്റെ തന്നെ സ്വരൂപത്തിനെ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു, ഹൃദയത്തിൽ പ്രകാശിച്ചത് കൊടുക്കുന്നു. ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ജീവനെ ഈ വസ്തു സ്വയം പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു. അന്യത് സ്ഫുരതി പ്രകൃഷ്ടം, പ്രകൃഷ്ടമായി മറ്റൊന്നു സ്ഫുരിക്കുന്നു. ന അഹങ്കൃതി ഹി തത്, അത് അഹങ്കൃതി അല്ല എന്നാണ്. അത് അഹങ്കൃതി അല്ല. പിന്നെയോ പരമേവ പൂർണ്ണം പൂണ്ട്രമാം അത് പൊരുൾ. അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകൽ അകമേ പലതല്ലതേകമാക്കും, അകലുമഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. അതും ഇതുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിദമൃതം എന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തിയറ്റ് സത് ഓമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അതും ഇതുമല്ല, ഈ അനുഭവത്തിനെയാണ് നാരായണ ഗുരുസ്വാമികൾ ആത്മോപദേശ ശതകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. അതും ഇതുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിദമൃതം എന്നു തെളിഞ്ഞു ധീരനായി സദ് അസദിതി പ്രതിപത്തിയറ്റ്. ഇന്നലെ പറഞ്ഞുവല്ലോ അത് സത്വമല്ല അസത്വമല്ല എന്ന് ഗീതയിൽ പറഞ്ഞുവല്ലോ. സദ് അസദിതി പ്രതിപത്തിയറ്റ് സത് ഓമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. തന്റെ സ്വരൂപത്തിൽ സ്വയമേവ താൻ അതായി ഇരിക്കൽ, താൻ അതായി ഇരിക്കൽ ആണ് സ്ഫുരത്തി പ്രകൃഷ്ടം നാഹങ്കൃതി, അതിനെ അനുഭവിക്കുന്ന ഒരാൾ അവിടെ രണ്ടാമതില്ല. അനുഭവിക്കുന്ന സാധകനില്ല, സാധകൻ നിന്ന് അനുഭവിച്ചാൽ കപടമാണ്. അതാണ് ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്ന ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടയണം. സ്വയം വ്യക്തിത്വം വെച്ച് പുലർത്തുന്നതാണ് കാപട്യം. ആ കാപട്യം വിട്ടുകളഞ്ഞ് സ്വരൂപത്തിൽ സ്വയമേവ ലീനമാകുന്ന അഹന്ത, സ്വയം ശുദ്ധചിത്തായിട്ട് സച്ചിദാനന്ദമായിട്ട് സ്വയം പ്രകാശമാനമായ വസ്തുവായിട്ട് അവിടെ പ്രകൃഷ്ടമായിട്ട് പ്രകാശിക്കുന്നു. അതാണ് ന അഹങ്കൃതി ഹീതത്. അത് അഹങ്കൃതിയല്ല. ആത്മസാക്ഷാത്കാരത്തിന് ശേഷം ജ്ഞാനികളിൽ കാണുന്ന വ്യക്തിത്വം അഹങ്കൃതിയല്ല, പരമേവ പൂർണ്ണം, പൂർണമായ ആ ഈശ്വര സത്തയെ അവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഭഗവാൻ അംബരീഷ ചരിത്രത്തിൽ ദുർവാസാവിനോട് പറയണത്, അംബരീഷന്റെ ഹൃദയത്തിൽ അംബരീഷൻ ഇല്ല ദുർവാസാവേ, ഞാനേ ഉള്ളൂ. എന്റെ ഹൃദയത്തിൽ ഞാനില്ല, അംബരീഷനെ ഉള്ളൂ എന്നാണ്. എന്നുവെച്ചാൽ അംബരീഷൻ ആത്മാവാണ്, ഞാനും ആത്മാവാണ്, രണ്ടുപേരും വേറെയല്ല. ഞാനീതു ആത്മൈവമേ മതം. വ്യക്തിത്വം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ദുർവാസാവ് കൃത്തികയെ പറഞ്ഞയക്കുമ്പോ അംബരീഷൻ അല്പമെങ്കിലും ഒന്ന് പേടിക്കേണ്ടതായിരുന്നു. നിൽക്കുന്ന ഇടത്തുനിന്ന് കാല് പുറകോട്ട് വെച്ചില്ല എന്നാണ് ഭാഗവതം പറയണത്. ആ കൃത്തിക തന്റെ നേരെ വരുമ്പോ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു അടി പുറകോട്ട് വെച്ചില്ല അത്രേ. ചചാലപദാൻ നൃപഹാന്ന്, ഒന്ന് ചലിച്ചില്ല. എന്തുകൊണ്ടാ? അഹങ്കൃതി, ആ വ്യക്തിയിൽ അഹങ്കൃതിയില്ല. പിന്നെന്തുകൊണ്ട്? പരമേവ പൂർണ്ണം, ആ പൂർണ്ണ വസ്തു മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ്. അവിടെ ഒരു വ്യക്തിത്വമില്ല, അവിടെ ഒരു ജീവാഹന്ത ഇല്ല, ഒരു അഹങ്കാരമില്ല. പൂർണമായ ശുദ്ധചിത്ത്, പൂർണമായ ഈശ്വരൻ മാത്രമേ അവിടെ ഉള്ളൂ. കബീർ ഒരു പാട്ടിൽ പറയണു, രാമനേ ഉള്ളൂ രാമനേ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കാൻ ഇടമില്ലാതായി എന്നാണ്. തൂ തൂ കർത്താ തൂ ഭയാം മുജുമേ രഹീനഹും, എല്ലാം അവിടുന്നാണ് അവിടുന്നാണെന്ന് പറഞ്ഞ് മുജുമേ രഹീനഹും, ഇപ്പൊ എന്നിൽ ഞാൻ ഇല്ലാതായിട്ട് തീർന്നു. അവിടെയും രാമനായി, രാമൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പൊ രാമനല്ലാതെ ഒരു ഞാൻ ഇല്ലാതായിട്ട് തീർന്നു, ഒരു ഞാൻ ഇരിക്കാനിടമില്ലാതായിട്ട് തീർന്നു. അതാണ് സ്ഫുരതി പ്രകൃഷ്ടം. ഭഗവാനോട് പറഞ്ഞു പ്രകൃഷ്ടമായി ഒന്ന് സ്ഫുരിക്കും, ന അഹങ്കൃതി തത്, അത് അഹങ്കൃതിയല്ല. പിന്നെയോ പൂർണ്ണം പരം, പരമേവ പൂർണ്ണം, ആ പരാത്പരമായ പൂർണ്ണ വസ്തുവാണത്. പൂണ്ട്രമാം അത്ത് പൊരുൾ തോണ്ടുമത് താനാക തോണ്ടിനും നാൻ അണ്ട്. മറ്റൊന്ന് തോന്നും, ആ തോന്നുന്നത് ഞാനല്ല. പിന്നെയോ പൂണ്ട്രമാം അത്തേ പൊരുൾ, ആ പൂണ്ട്രമായ പൂർണമായ പൂർണ്ണം പൂണ്ട്രമാം താനാം പൊരുൾ, ആ താനാകുന്ന പൂർണ്ണ വസ്തു അവിടെ പ്രകാശിക്കും. ആ പ്രകാശത്തിനെ കണ്ടവർ തന്മയാനന്ദം അനുഭവിക്കുന്നവരാണ്. തന്നെ അഴിത്തെഴുന്ന തന്മയാനന്ദർക്ക് എന്നെ ഉള്ളത് ഒന്ന് ഇയറ്റുതർക്ക്, തന്നെയല്ലാതെ അന്യമൊന്ന് അറിയാർ അവർ നിലയ്മൈ ഇന്നതെന്ന് ഉന്നൽ എവൻ. അഹങ്കൃതിം യോ ലസതി ഗ്രസിത്വാ കിം തസ്യ കാര്യം പരിശിഷ്ടമസ്തി കിഞ്ചിത് വിജാനാതി സഹ ന ആത്മനഃ അന്യത് തസ്യ സ്ഥിതിം ഭാവയിതും ക്ഷമഃകഃ. ഭഗവാൻ ചോദിക്കുകയാണ്, തന്നെ അഴിത്ത് എഴുന്ന തന്മയാനന്ദർക്ക്, തന്റെ അഹങ്കാരത്തിനെ, അതാണ് റിസറക്ഷൻ എന്ന് പറയുന്നത്, ക്രൂസിഫിക്ഷൻ ആൻഡ് റിസറക്ഷൻ. കുരിശിനെ രമണ ഭഗവാൻ വ്യാഖ്യാനിക്കുന്നത് അങ്ങനാണ്, ഐ എന്നിട്ടിട്ട് വെട്ടുക എന്നാണ്. ആ അഹങ്കാരം, when it is crucified, ego is crucified, and then has to happen the resurrection, veendum uyirthezhunnelpu. Ahankaram marichitte maranathine kandu taan njan mariche taan unarnu ezhunnelkalanu. Ahankaram poyittu swaroopa bhaskarante udayamaanu. Adaanu സ്വയം മരിച്ച് തന്നെ അഴിത്ത് എഴുന്ത തന്മയാനന്ദർക്ക് എന്നെ ഉള്ളത്. തന്നെ ഇല്ലാതാക്കിയിട്ട് തന്റെ സ്വരൂപ സാക്ഷാത്കാരം നേടി ഉദിച്ച് ഉയർന്ന തന്മയാനന്ദത്തിനെ പ്രാപിച്ച ജ്ഞാനികൾക്ക് ഇനി അവർക്ക് എന്താ അറിയാനുള്ളത്? അഹങ്കൃതിം യോ ലസതി ഗ്രസിത്വാ കിം തസ്യ കാര്യം പരിശിഷ്ടമസ്തി, ഇനി അവർക്ക് പരിശിഷ്ടമായി എന്താ ചെയ്യാനുള്ളത്? കിഞ്ചിത് വിജാനാതി സഹ ആത്മനഃ അന്യത് നകിഞ്ചിത് വിജാനാതി, ആത്മാവിൽ നിന്ന് അന്യമായി അവർ വേറെയൊന്നും അറിയുന്നില്ല. പക്ഷെ അവര് നമ്മളെ പോലെയാണല്ലോ വ്യവഹരിക്കുന്നതും ലോകകാര്യങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കാണുന്നത്. തസ്യ സ്ഥിതിയും ഭാവയിത്വം ക്ഷമക്കഹ, അവന്റെ സ്ഥിതിയെ ആ വസ്തു കാണാത്തവർക്ക് എങ്ങനെ ഭാവന ചെയ്യാനൊക്കും? അവരുടെ പ്രകാശമയമായ ലോകം പ്രകാശമയമായ ലോകം സാധാരണ ജനങ്ങൾക്ക് ഇരുട്ടാണ്, സാധാരണ ജനങ്ങളുടെ ലോകം അവർക്കിരുട്ടാണ്. യാനിഷ തസ്യ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിഷ പശ്യതോ മുനേ. അപ്പൊ ആ മുനിയുടെ അലൗകികമായ യോഗമണ്ഡലം, ആ മുനിയുടെ അലൗകികമായ അനുഭൂതി ഭൂമിയെ ലൗകിക ചക്ഷുസ്സുകൊണ്ട് കാണാൻ പറ്റില്ല. അവന്റെ ആന്തരിക മണ്ഡലത്തിനെ അല്പം പോലും പരീക്ഷണം ചെയ്യാനോ ഊഹിക്കാനോ ഉള്ള ശ്രമം ഉപേക്ഷിച്ചിട്ട് കേവലം ആ അലൗകികത കണ്ട് നമ്മളുടെ അഹങ്കാരം അല്പം അടങ്ങുന്നുണ്ടെങ്കിൽ അടങ്ങിക്കൊടുക്കുന്നതാണ് ഉത്തമം. ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവരുടെ ആന്തരികത അനുഭൂതിയെ അളന്നു നോക്കാനോ പരീക്ഷിക്കാനോ പുറപ്പെടുകയേ അരുത്. തസ്യ സ്ഥിതിം ഭാവയിതും ക്ഷമക്കഹ. അങ്ങനെയുള്ള ഒരാളുടെ സ്ഥിതിയെ എങ്ങനെ ഭാവന ചെയ്യും, എങ്ങനെ ഊഹിക്കും? യാതൊരു വിധത്തിലും ഊഹിക്കാനോ ഭാവന ചെയ്യാനോ സാധ്യമല്ല. അവർക്ക് വാസ്തവത്തിൽ അവരുടെ ശരീരത്തിനെയാണ് നമ്മൾ കാണുന്നത്, അവരുടെ വ്യക്തിത്വത്തിനെയാണ് നമ്മൾ കാണുന്നത്, അവരുടെ പ്രാരബ്ധത്തിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവരുടെ പ്രാരബ്ധം അവരുടെ പ്രാരബ്ധമല്ല, മറ്റുള്ളവരുടെ പ്രാരബ്ധമാണ്, പരേച്ഛാ പ്രാരബ്ധം എന്നാണ്. അവർക്ക് ശരീരമേ ഇല്ല. എപ്പോ ജ്ഞാനം ഉണ്ടായോ സാക്ഷാത്കാരം ഉണ്ടായോ അതോടുകൂടെ അവരവരുടെ വ്യക്തിത്വത്തിനെയും ശരീരത്തിനെയും ഉപേക്ഷിച്ചു കഴിഞ്ഞു. അവരവരുടെ ശരീരത്തിന് അറിയുന്നതേ ഇല്ല. പക്ഷേ മറ്റുള്ളവർ അവരുടെ ശരീരത്തിനെ കണ്ടിട്ട് അവർക്ക് ക്യാൻസർ വന്നു എന്നും അവർക്ക് കുഴപ്പങ്ങൾ വന്നു എന്നും അവർക്ക് പല ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നും പറയണു. അത് മറ്റുള്ളവരുടെ പ്രാരബ്ധമാണ്, ഈ കാണുന്നവരുടെ പ്രാരബ്ധമാണ്. ചില പ്രാരബ്ധം കൊണ്ടാണ് നമ്മൾ അവരുടെ കൂടെയൊക്കെ കൂടുന്നതേ. അപ്പൊ നമ്മളുടെ പ്രാരബ്ധം, നമ്മൾക്ക് എന്തൊക്കെ അനുഭവിക്കാനുള്ള പ്രാരബ്ധം ഉണ്ടോ ആ പ്രാരബ്ധമൊക്കെ അവിടെ ഇമ്പോസ് ആയി കാണും. ആനന്ദമീമ എന്ന് പറഞ്ഞൊരു ജ്ഞാനിയായ ഒരു അമ്മ ബംഗാളിലുണ്ടായിരുന്നു. അവധൂതയായിട്ട് നടക്കായി. അമ്മ പറയും, എനിക്ക് ശരീരമില്ല, നിങ്ങളൊക്കെ കൂടെ ഭാവന ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇത്. ചുറ്റും ഭക്തന്മാര് ചിലതൊക്കെ ചോദിക്കുമ്പോ അവര് പറയും, നിങ്ങളുടെ ഭാവനയാണ്, നിങ്ങൾ ഇഷ്ടം പോലെ ഇത് വെച്ച് കളിച്ചുകൊള്ളുക, എനിക്ക് ശരീരമൊന്നുമില്ല, നിങ്ങൾ ഭാവന ചെയ്തതാണ്, നിങ്ങളുടെ ആഗ്രഹം കൊണ്ടാണ് ഈ ശരീരം നിൽക്കുന്നത്. അപ്പോ ശരീരത്തിന്, അപ്പൊ ആ അവസ്ഥയെ ഏത് ലോജിക്ക് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും, ഏത് യുക്തി വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും? ഒരു ലോജിക്കും ഒരു യുക്തിയും അവിടെ ഫലിക്കില്ല, യാതൊന്നും ഫലിക്കില്ല. അതാണ് തസ്യ സ്ഥിതിം ഭാവയിട്ടും ക്ഷമക്കഹ. നമ്മൾ കാണുന്ന അവരുടെ ശരീര മനസ്സ് പ്രകൃതിയുടെയാണ്, അവരോ സ്വയമേവ ആത്മാകാരം പൂണ്ടവരാണ്. ദേഹീവ ദൃശ്യത്തെ സൗ പരന്ത്വസൗ കേവലോഹി ആത്മാ. ആചാര്യസ്വാമികൾ പ്രബോധസുധാകരത്തിൽ പറയുന്നു, ദേഹിയെ പോലെ കാണപ്പെടുന്നു, പക്ഷേ പരന്തു അസൗ കേവലോഹി ആത്മാ, കേവലമായ ആത്മാവായി തീർന്നിരിക്കുന്ന അവനെ എങ്ങനെ ഭാവന ചെയ്യും, എങ്ങനെ ചിന്തിക്കും, എങ്ങനെ ഊഹിക്കും, എങ്ങനെ സ്പർശിക്കും? സാധ്യമല്ല. അപ്പോ അതാണ് തസ്യ സ്ഥിതിം ഭാവയിതും ക്ഷമക്കാം. തന്നി തന്നെയലാത് അന്യമൊന്നും അറിയാർ അവർ നിലൈമൈ ഇന്നതെന്ത് ഉന്നൽ എവൻ. അത് ഇന്ന പോലെയാണെന്ന് ആർക്ക് ഉന്നൽ എന്ന് വെച്ചാൽ ഊഹിക്കുക, ചിന്തിക്കുക, ആർക്ക് സാധിക്കും? അടുത്ത ശ്ലോകം നാളെ. യഥോ മമാത്മാ ഭവസി ത്വമേവം തഥോ ന വാച്യം മമ കിഞ്ചിത് അസ്തി യഥാതവേഷ്ടം കുറുവാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാം. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.